നമസ്കാരം സുഹൃത്തെ. മീഡിയം വേവ് 340 മീറ്റർ 882 കിലോഹെർട്സിൽ വിശ്വവാണിയുടെ മലയാള പരിപാടികൾ ആരംഭിക്കുകയായി. ദൈവവചനം, അത് തേനിനേക്കാൾ തേൻകട്ടയേക്കാൾ മാധുര്യമുള്ളതാണ്. മനുഷ്യവർഗത്തിനായി ദൈവം നൽകിയ അമൂല്യ സമ്പത്താണിത്. ജീവനും ഭക്തിക്കും വേണ്ടി സൃഷ്ടിതാവായ ദൈവം നൽകിയ ഈ അമൂല്യ നിക്ഷേപത്തിൽ നിന്നും ആത്മീയ ചൈതന്യം നേടുവാൻ ശ്രമിക്കൂ. ജീവസന്ദേശം.
പ്രകാശമേകും ജ്ഞാനമായി പ്രദോഷം വരയും കൂട്ടിനായി പ്രബോധമേകും സന്ദേശം പ്രാണനിൽ ജീവസന്ദേശം. പ്രകാശമേകും ജ്ഞാനമായി പ്രദോഷം വരയും കൂട്ടിനായി പ്രബോധമേകും സന്ദേശം പ്രാണനിൽ ജീവസന്ദേശം.
മനുഷ്യബന്ധങ്ങളിൽ ഏറ്റവും അധികം ഉരസലുകൾ ഉണ്ടാകാറുള്ള രണ്ട് ബന്ധങ്ങൾ ഏതാണെന്നറിയാമോ? ഞാൻ പറയാതെ തന്നെ പലരും ഊഹിച്ചു കഴിഞ്ഞു. അത് ശരിയുമാണ്. എന്നാൽ അതിനൊരു ആക്ഷേപമാണ് രൂത്തിൻ്റെ പുസ്തകം. രൂത്തിൻ്റെ പുസ്തകം കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുവാൻ ആരംഭിച്ചതായിരുന്നുവല്ലോ. ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇവിടെ ഇതാ ഒരു മുടിയൻ കുടുംബം അങ്ങ് വിദൂരദേശത്ത്. ഇതിനോടകം തന്നെ അവർ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുവാൻ തുടങ്ങി. ഇനിയും അധികമധികം പ്രശ്നങ്ങൾ അമ്മയും ഭാര്യയുമായ നവോമിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ പോകുന്നതേയുള്ളൂ. അവൾക്ക് അവളുടെ ഭർത്താവിനെ ഇതിനോടകം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അവളുടെ പുത്രന്മാർ രണ്ടുപേരും മൊവാബ്യ സ്ത്രീകളുമായി വിവാഹബന്ധത്തിലും ഏർപ്പെട്ടു കഴിഞ്ഞു. 5-ാം വാക്യം നോക്കിക്കാട്ട്, 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. പിന്നെ മഹളോനും കില്ലിയോനും ഇരുവരും മരിച്ചു. അങ്ങനെ രണ്ട് പുത്രന്മാരും ഭർത്താവും കഴിഞ്ഞിട്ട് ആ സ്ത്രീ മാത്രം ശേഷിച്ചു. ഞാൻ ഊഹിച്ചത് തന്നെ സംഭവിച്ചു. അനാരോഗ്യനായിരുന്ന മൂത്ത മകനും മുരടിച്ചവനായ രണ്ടാമത്തെ മകനും രണ്ടുപേരും മരണമടഞ്ഞു. അങ്ങനെ നവോമിക്ക് അവളുടെ കുടുംബം മുഴുവനും നഷ്ടപ്പെട്ടു. അവൾക്കിനിയും ബാക്കിയുള്ളത് വിദേശികളായ രണ്ട് മരുമക്കൾ മാത്രം. ഞാൻ പറയാം, പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ വന്നു. ആ മുടിയൻ പുത്രനെ പോലെ അവരുടെ നശിച്ച കുടുംബത്തിന് വിദൂരദേശത്ത് ചാട്ട കൊണ്ടുള്ള അടിശരിക്കും കിട്ടുന്നു. 6-ാം വാക്യം, യഹോവ തൻ്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോവാബ് ദേശത്ത് വെച്ച് കേട്ടിട്ട് മോവാബ് ദേശം വിട്ട് മടങ്ങിപ്പോകുവാൻ തൻ്റെ മരുമക്കളോടുകൂടെ പുറപ്പെട്ടു. വാഗ്ദത്ത നാടായ അപ്പത്തിൻ്റെയും സ്തുതിയുടെയും നാടായ ബേദലഹേമിൽ നിന്നും ക്ഷാമമൊക്കെ മാറി വീണ്ടും അവിടെ സമൃദ്ധിയുടെ നാളുകൾ വന്നു. ഇപ്പോൾ നവോമിക്ക് അവളുടെ സ്വന്തം ദേശത്തേക്ക് തിരികെ പോകണം. വളരെ രസകരമായി തോന്നുന്നുല്ലേ? മുടിയൻ പുത്രനും പിന്മാറിയ കുടുംബവും എപ്പോഴും തങ്ങളുടെ പിതാവിൻ്റെ ഭവനത്തിൽ എങ്ങനെയെങ്കിലും മടങ്ങിയെത്തിയിരുന്നുവെങ്കിൽ എന്നാഗ്രഹിക്കുന്നവരാണ്. അവർ തങ്ങളുടെ പിതാവിൻ്റെ ഭവനത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവർ പിതാവിൻ്റെ മക്കൾ ആയി എന്ന് പറയുന്നത് ശരിയല്ല. മുടിയൻ പുത്രൻ ഒരിക്കലും പന്നിയോടുകൂടിയുള്ള വാസം സന്തോഷം നൽകുന്നതല്ല. ഈ കാര്യം നാം പ്രത്യേകം ഓർക്കണം. പന്നികളുടെ കൂടെ വസിക്കുവാനല്ല അവൻ സൃഷ്ടിക്കപ്പെട്ടത്. അവന് പന്നിയുടെ സ്വഭാവമല്ല ഉള്ളത്, അവൻ അവൻ്റെ പിതാവിൻ്റെ സ്വഭാവമാണുള്ളത്. പന്നികളുടെ കൂട്ടത്തിൽ വസിക്കേണ്ടി വന്നാലും ഒടുവിൽ അവൻ തീർച്ചയായിട്ടും പറയും, ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് പോകുമെന്ന്. പന്നികൾക്ക് പന്നിക്കൂട്ടത്തിൽ തന്നെ കഴിയാനാണ് ആഗ്രഹം. വിശുദ്ധ പത്രോസ് നമുക്ക് നല്ലൊരു ദൃഷ്ടാന്തം തരുന്നുണ്ട്. 2 പത്രോസ് 2:22. എന്നാൽ സ്വന്തം ചർദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നും, ഇതിനെ മുടിയൻ പന്നിയുടെ ഉപമ എന്ന് ഞാൻ വിളിക്കാറുണ്ട്. പന്നിക്കൂട്ടത്തിലെ ഒരു പന്നിക്കുട്ടി തന്നെ തന്നെ കുളിച്ച് വൃത്തിയാക്കി, ഞാനും നിന്റെ കൂടെ നിന്റെ വീട്ടിലേക്ക് വരുന്നു എന്ന് മുടിയൻ പുത്രനോട് പറഞ്ഞു. അങ്ങനെ ആ പന്നിക്കുട്ടിയും മുടിയൻ പുത്രൻ്റെ വീട്ടിലേക്ക് ചെന്നു. പക്ഷേ അതിന് ആ വീട്ടിലെ വൃത്തിയുള്ള അന്തരീക്ഷം, അതെ, ആ ബെഡിൽ വിരിച്ചിരുന്ന മനോഹരമായ ഷീറ്റുകൾ, വൃത്തിയുള്ള മേശവിരികൾ, അതിനൊന്നും ഇഷ്ടമായില്ല. ആ പന്നിക്കുട്ടി മുടിയൻ പുത്രനോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? ആ ആഹാര സാധനങ്ങളൊക്കെ വലിയൊരു തൊട്ടിയിലേക്ക് ഇട്ടിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി അതിനകത്ത് കിടന്ന് ചാടി കഴിക്കുന്നതല്ലേ നല്ലത്? എന്തിനാണ് ഈ കട്ടിലെല്ലാം നല്ല വൃത്തിയുള്ള വിരികൾ വിരിച്ചിരിക്കുന്നത്? എനിക്ക് ചെളിയിൽ കിടക്കുന്നതാണ് ഇതിനേക്കാൾ ഇഷ്ടം. അവസാനം ആ പന്നിക്കുട്ടി മുടിയൻ കുത്തനോട് പറഞ്ഞു, ഞാൻ എണീറ്റെന്റെ അപ്പന്റെ അടുക്കിലേക്ക് പോവുകയാണ്. നിങ്ങൾക്കറിയാമോ ആ വയസ്സിന് എവിടെയാണെന്ന്? താഴെ അങ്ങ് പന്നിക്കൂട്ടത്തിൽ, ആ വൃത്തികെട്ട അന്തരീക്ഷത്തിൽ. അങ്ങനെ മുടിയൻ പന്നി അവനെപ്പോഴും ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്ന പന്നിക്കൂട്ടത്തിലേക്ക് വീണ്ടും തിരികെ പോയി. സുഹൃത്തെ, മുടിയൻ പുത്രൻ സ്വന്തം ഭവനത്തിലേക്ക് തിരികെ പോകും തീർച്ചയായും. തീർച്ചയായിട്ടും നിങ്ങൾക്കത് വിശ്വസിക്കാം, പക്ഷേ ഈ നാളുകളിൽ അത് ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്നതാണ്. ജീവിതത്തിൻ്റെ സ്വതന്ത്രമായ പാന്ധാവിൽ താങ്കൾക്ക് അവകാശപ്പെട്ടിരിക്കുന്നിടത്ത് പോകാതെ പന്നിക്കൂട്ടത്തിലേക്ക് പോകുന്ന മുടിയൻ പുത്രന്മാരെയും പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകുന്ന പന്നികളെയും കാണുവാൻ സാധിക്കും. പന്നി വീണ്ടും തിരിച്ച് സ്വന്തം ഭവനത്തിലെത്തി. അവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ മുകളിൽ പറഞ്ഞതുപോലെയുള്ള മുടിയൻ പുത്രന്മാർ സഭയിൽ കടന്നുകൂടി. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്കിന്ന് കാണുവാൻ സാധിക്കും. സുഹൃത്തെ, ഇങ്ങനെയുള്ളവർ എപ്പോഴും പ്രശ്നങ്ങൾ മാത്രം ഉണ്ടാക്കുന്നവരാണ്. വീണ്ടും അവൻ്റെ ജീവിതം അവസാനിക്കുന്നത് പന്നിക്കൂട്ടത്തിൽ തന്നെയായിരിക്കും. അങ്ങനെയുള്ളവരെ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാക്കാം. അതേ സുഹൃത്തെ, പിതാവിൻ്റെ ഭവനത്തിൽ തിരികെ വന്നിട്ടും തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താതെ വീണ്ടും പന്നിക്കൂട്ടത്തിൽ കഴിയേണ്ട അനുഭവത്തിലാണോ താങ്കൾ ഇന്ന്? അവസാനം നവോമിയുടെ കുടുംബത്തിന് സ്വന്തം ഭവനത്തിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. നവോമി പറഞ്ഞത് ശ്രദ്ധേയമാണ്, ഞാൻ എൻ്റെ സ്വന്തം ഭവനമായ യഹൂദയിലെ ബേത്ലഹേമിലേക്ക് തിരികെ പോവുകയാണ്. ഏഴാം വാക്യം നോക്കിക്കാട്ടെ. അങ്ങനെ അവൾ മരുമക്കളുമായി പാർത്തിരുന്ന സ്ഥലം വിട്ട് യഹൂദ ദേശത്തേക്ക് മടങ്ങിപ്പോകുവാൻ യാത്രയായി. കരുണ നിറഞ്ഞ ആ ദാർഢ്യത്തോടെ ഗുണദോഷിക്കുന്ന ഒരാളെ പോലെ നവോമി തൻ്റെ മരുമക്കളോട് സംസാരിക്കുവാൻ തീരുമാനിച്ചു. തങ്ങൾ ബേത്ലഹേമിലേക്ക് മടങ്ങിച്ചെന്നാൽ അവിടുത്തെ സാഹചര്യം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് അവൾ അവരോട് പറയാൻ ആലോചിച്ചു. ഇനി നവോമി തൻ്റെ മരുമക്കളോട് പറഞ്ഞത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. മൊവാബ്യരും ഇസ്രായേലിയരും അന്യോന്യം ഒരു കാര്യത്തിലും ഇടപെടുകയില്ലായിരുന്നു. ശമര്യരുമായി ഇസ്രായേലിയർക്ക് ഇടപെടൽ ഒന്നുമില്ലാഞ്ഞതുപോലെ മൊവാബ്യരുമായി അങ്ങനെയുള്ള ബന്ധങ്ങൾ യാതൊന്നുമില്ല. നിങ്ങൾ മൊവാബ്യ സ്ത്രീകളായതിനാൽ നിങ്ങൾ ബേത്ലഹേമിലേക്ക് പോയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ പലതും നഷ്ടമാകുമെന്ന് നവോമി അവരോട് ബോധിപ്പിച്ചു. ഈ തീരുമാനത്തിന് വില കൊടുക്കേണ്ടതാണ് കുഞ്ഞുങ്ങളെ. ഇസ്രായേലിയരും മൊവാബ്യരുമായി വിവാഹബന്ധത്തിൽ അന്യോന്യം ഏർപ്പെടാത്തതിനാൽ യുവതികളായ നിങ്ങൾക്ക് ബേത്ലഹേമിൽ ആയിരിക്കുന്നിടത്തോളം വീണ്ടും വിവാഹിതരാകുവാൻ സാധ്യമല്ല. നവോമിക്ക് ബേത്ലഹേമിൽ സ്വന്തമായിട്ടുള്ള വസ്തുവകകളെല്ലാം നഷ്ടമായതിനാൽ മരുമക്കൾക്ക് വേണ്ടി കൊടുക്കുവാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ ബേത്ലഹേമിലേക്ക് വന്നാൽ നിങ്ങൾ എന്നും വിധവമാരായി കഴിയേണ്ടി വരും. അത് ദാരിദ്ര്യത്തിലേക്ക് നിങ്ങളെ നയിക്കും. വളരെയേറെ ചിന്തിപ്പിക്കുന്നതായ ഒരു ബന്ധമാണ് നാം ഇവിടെ കാണുന്നത്. അമ്മാവിയമ്മമാരെ, ഭർത്താക്കന്മാർ ജീവിച്ചിരിക്കുമ്പോൾ പോലും സ്നേഹിക്കാനോ ശുശ്രൂഷിക്കാനോ മനസ്സില്ലാത്ത യുവതലമുറയ്ക്ക് നല്ലൊരു മാതൃക നാം ഇവിടെ കാണുന്നു. ഇവിടെ മരുമക്കൾ തങ്ങളുടെ അമ്മാവിയമ്മയോട് കൂടെ പോകുവാൻ തീരുമാനിച്ചു. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അധികം ഉരസലുകളും പൊട്ടലും ചീറ്റലുകളും ഉള്ള ബന്ധം അമ്മാവിയമ്മയും മരുമകളും തമ്മിലുള്ള ബന്ധമാണല്ലേ. ഒരു കാലത്ത് ഇത് എല്ലാവരും അറിഞ്ഞിരുന്ന പൊട്ടിത്തെറികളായിരുന്നെങ്കിൽ ഇന്ന് പലരും ഇത് വിദഗ്ധമായി മറച്ചുവെക്കുവാൻ പഠിച്ചിരിക്കുന്നു എന്നത് രസകരമാണ്. പുറമെ നോക്കിയാൽ ഒരു പ്രശ്നവുമില്ലെന്ന് തോന്നുന്ന ഭവനങ്ങളിൽ പോലും പലപ്പോഴും ഈ ബന്ധം നീറിപ്പുകയാണ്. നമ്മുടെ സംസ്കാരത്തിൽ കൂടുതലും എല്ലാവരും ഒരുമിച്ച് താമസിക്കുവാനുള്ള പ്രവണതയുണ്ടല്ലോ. പല പെൺകുട്ടികളും തങ്ങളുടെ ഭർത്താവിൻ്റെ ഭവനത്തെ തൻ്റെ സ്വന്തം ഭവനമായി ഒരിക്കലും അംഗീകരിക്കുകയില്ല, അഥവാ അംഗീകരിച്ചാൽ തന്നെ അത് വളരെ താമസിച്ചിട്ടാണ് അംഗീകരിക്കുന്നത്. എത്ര വർഷം കഴിഞ്ഞാലും ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും എത്രയേറെ കാര്യങ്ങൾ സ്വന്തം വീട്ടിലേക്ക് കടത്താമോ എന്നാണ് ഈ പെൺകുട്ടികൾ ചിന്തിക്കുന്നത്. തനിക്കുള്ളവരെ എങ്ങനെയെങ്കിലും സഹായിക്കാമോ എന്ന് മാത്രമാണ് എപ്പോഴും ചിന്തിക്കുന്നത്. ഭർത്താവിൻ്റെ ഭവനത്തെ സ്വന്തം ഭവനമായി അംഗീകരിക്കുവാൻ കഴിയാത്ത ഒരു പെൺകുട്ടിയും വിവാഹബന്ധത്തിൽ വിജയിക്കുകയില്ല. വേറൊരു കാര്യം, വിവാഹിതയായി വരുന്ന പെൺകുട്ടി വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലേക്കായിരിക്കും വരുന്നത് എന്ന് ഓർക്കാറില്ല. കയറി വരുന്ന വീട്ടിൽ സകലവും താൻ അതുവരെ ചെയ്തിരുന്നതുപോലെ ചെയ്യുവാൻ തുടങ്ങിയാൽ ഉരസലുകളല്ലാതെ എന്തുണ്ടാകാനാണ്? തൻ്റെ ഇഷ്ടത്തിനെല്ലാം കൊണ്ടുവരുവാൻ സമയമെടുക്കും. ഉദാഹരണം, ചില വീടുകളിൽ പുരുഷന്മാർ ആഹാരം കഴിച്ചിട്ട് സ്ത്രീകൾ കഴിക്കൂ. അത് തെറ്റാണോ? അത് ശരിയാണോ? നല്ലതാണോ? മോശമാണോ എന്ന് ചോദിച്ചാൽ തർക്കിക്കുവാൻ ഞാനില്ല. ഒരു കാര്യം വ്യക്തമാണ്, അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ നിന്നും വന്ന പെൺകുട്ടി അതിന് വിരുദ്ധമായി പരിചയിച്ചു വന്ന വീട്ടിൽ ഒരൊറ്റ ദിവസം കൊണ്ട് തന്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ കൊണ്ടുവരുവാൻ ശ്രമിച്ചാൽ ചിന്തിക്കൂ. അതുകൊണ്ട് ഭർത്താവും ഭാര്യയും കൂടി ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കണം, നല്ല കാര്യങ്ങൾ പതിയെ പതിയെ പരിചയപ്പെടുത്തണം. അല്ലാതെ ആർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ പറയുന്നത് പോലെ വേണം എന്ന് ചിന്തിക്കരുത്. പെൺകുട്ടികൾ വിവാഹിതരായി കഴിയുമ്പോൾ സാധാരണ ചിന്തിക്കാറുള്ള ഒരു കാര്യം, തൻ്റെ ഭർത്താവ് തൻ്റേത് മാത്രമാണ്, മറ്റാരുമായും ഒരു ബന്ധവുമില്ല എന്ന്. ഇത് നല്ല സ്വഭാവമാണ്. എന്നാൽ നിങ്ങളുടെ ഭർത്താവിനെ പ്രസവിച്ച ഒരമ്മയുണ്ടെന്നും അദ്ദേഹത്തെ വളർത്തിയ ഒരു അപ്പനുണ്ടെന്നും മറ്റ് സഹോദരങ്ങളുണ്ടെന്നും അവരൊക്കെയായിട്ടാണ് ഇത്രയും നാളും അദ്ദേഹം ബന്ധപ്പെട്ടിരുന്നതെന്നും അതെല്ലാം ഒറ്റ രാത്രി കൊണ്ട് തട്ടിത്തെറിപ്പിക്കുവാൻ സാധ്യമല്ല എന്നും ഓർക്കണം. ഇത്രയും നാൾ അവർക്കൊക്കെ കൊടുത്ത സ്നേഹവും കരുതലും ഒക്കെ ഇനിയും തുടരേണ്ടതുണ്ട്. എന്നാൽ നിങ്ങളാണ് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്നത് സത്യം തന്നെ. ഈ സാഹചര്യത്തെയും കണക്കിലെടുക്കണം. വേറൊരു കാര്യം, വിവാഹം നടക്കുന്നത് വരെ ഉണ്ടായിരുന്ന ഉത്തരവാദിത്തങ്ങളുടെ പല മടങ്ങ് വിവാഹത്തിന് ശേഷം ഉണ്ടായിരിക്കുമെന്നോർക്കണം. സ്വന്തം വീട്ടിൽ വെച്ച് പറന്നു നടന്നതുപോലെ നടക്കുവാൻ സാധിക്കില്ല. ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കണം, അതിനനുസരിച്ച് പ്രവർത്തിക്കണം. രാവിലെ 8 മണി വരെ കിടന്നുറങ്ങുകയും ഉച്ചയൂണിന് ശേഷം 3 മണിക്കൂർ ഉറങ്ങി എണീറ്റ് സിനിമയ്ക്ക് പോയി വന്ന് അല്ലെങ്കിൽ വീട്ടിലിരുന്ന് സിനിമ കണ്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാൽ വഴക്കുണ്ടാകുന്നത് അതിശയമാണോ? തന്റെ വീട്ടിലെ ചിട്ടകളെക്കുറിച്ചും പരിചയങ്ങളെക്കുറിച്ചുമൊക്കെ ഭർത്താവ് ഭാര്യയെ മനസ്സിലാക്കണം. തന്റെ ഇഷ്ടത്തിന് സകലരെയും ഒറ്റ ദിവസം കൊണ്ട് തിരിക്കാതെ നല്ലതെന്തെന്നാൽ അത് അവിടേക്ക് ഒരുമിച്ച് കൈപിടിച്ച് കയറേണ്ടതാണ്. പ്രായമുള്ളവരെ ആദരിക്കുവാനും സ്നേഹിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. പെൺകുട്ടികൾ ഭർത്താവിന്റെ വീട്ടിൽ അസ്വസ്ഥരാകുന്നുവെങ്കിൽ ഉടനെ അത് മാതാപിതാക്കളോടും സഹോദരന്മാരോടും പറഞ്ഞ് പ്രശ്നം വഷളാക്കരുത്. മകളെ അയച്ച വീട്ടിലെ സകല കാര്യങ്ങളിലും കൈകടത്തുവാൻ മാതാപിതാക്കന്മാർ ഒരുങ്ങരുത്. നിങ്ങളുടെ മകളുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവർ തന്നെ കൈകാര്യം ചെയ്യട്ടെ, അതിന് അവരെ അനുവദിക്കൂ. ഇന്ന് അനേകം ഭവനങ്ങളിലും ഈ വക കാര്യങ്ങളിൽ വളരെ ഏറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായി കാണുവാൻ സാധിക്കും. അല്പം ചിന്തിച്ചാൽ നമുക്ക് ഈ കാര്യത്തിൽ വിജയിക്കുവാൻ സാധിക്കും. കുടുംബജീവിതം ഏറ്റവും മനോഹരമാക്കി തീർക്കുവാൻ കഴിയും. 8-ാം വാക്യത്തിൽ നാം കാണുന്നത്, എന്നാൽ നവോമി മരുമക്കൾ ഇരുവരോടും, നിങ്ങൾ താന്താന്റെ അമ്മയുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവിൻ, മരിച്ചവരോടും എന്നോടും നിങ്ങൾ ചെയ്തതുപോലെ യഹോവ നിങ്ങളോടും ദയ ചെയ്യുമാറാകട്ടെ. ഇവിടെ നമുക്ക് നവോമി തന്റെ മരുമക്കളോട് പറഞ്ഞ വളരെ വിസ്മയകരമായ ചില കാര്യങ്ങൾ കാണാം. ഇന്നത്തെ സമൂഹത്തിൽ അമ്മാവിയമ്മമാർ തങ്ങളുടെ മരുമക്കൾ തന്റെ മക്കൾക്ക് യോജിച്ചതാണെന്നും അവർ നല്ല പെൺകുട്ടികളാണെന്നും ഒക്കെ പറയുന്നത് വളരെ വിരളമാണല്ലേ. ഞാൻ മരുമക്കളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർ ആകെ പിണങ്ങിയെന്ന് എനിക്കറിയാം. പിണങ്ങാൻ പറഞ്ഞതല്ല, സന്തോഷമായിരിക്കുവാൻ വേണ്ടി പറഞ്ഞതാണ്. രൂത്തിനെ പോലെ ഒരു മരുമകൾക്ക് നവോമിയെ പോലെ ഒരു അമ്മാവിയമ്മയാണ് ആവശ്യം. അമ്മാവിയമ്മ മരുമകൾ പോരിൽ രണ്ടു പേർക്കും ഒരുപോലെ പങ്കുണ്ട് എന്ന് മറക്കരുത്. രണ്ട് കൈയും കൂടി അടിക്കാത്തിടത്തോളം ശബ്ദമുണ്ടാകില്ലല്ലോ. പല അമ്മാവിയമ്മമാരും തങ്ങളുടെ മരുമക്കളെ ജന്മശത്രുക്കളായിട്ടാണ് കാണുന്നത്. ആരംഭത്തിൽ തന്നെ അവളെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ പിന്നീട് ബുദ്ധിമുട്ടാകും എന്ന വിഡ്ഢിത്തം എത്ര വലിയ ബുദ്ധിമുട്ടാണ് ആയുഷ്കാലം മുഴുവൻ വരുത്തിവെക്കുന്നത്. അമ്മച്ചിമാർ ഈ മുൻവിധിയോടുകൂടി പെരുമാറരുത്. അവൾ അന്യയല്ല, നിങ്ങളുടെ മകളാണ്. അത് അംഗീകരിക്കുവാൻ സാധിക്കാത്തിടത്തോളം നിങ്ങളുടെ ബന്ധം ഒരു തലവേദന മാത്രമായിരിക്കും. സ്വന്തം മകളോട് പെരുമാറുന്നത് പോലെ മരുമക്കളോട് പെരുമാറുവാൻ കഴിയാത്ത അമ്മാവിയമ്മമാർ പ്രശ്നക്കാരാണ്. നിങ്ങൾ നിങ്ങളുടെ മരുമകളോട് പറയുന്നതും ചെയ്യുന്നതുമെല്ലാം സ്വന്തം മകളോടായിരുന്നെങ്കിൽ അത് എപ്രകാരമായിരുന്നേനേയും എന്ന് ചിന്തിക്കുക. വേറൊരു പ്രശ്നം, അമ്മാവിയമ്മമാർ പകരം വീട്ടുന്നു എന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തങ്ങളുടെ അമ്മാവിയമ്മമാർ തങ്ങളോട് ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു പങ്കെങ്കിലും ഇപ്പോഴത്തെ മരുമകൾക്ക് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ അനുഭവിച്ചത് ആരറിയാൻ എന്ന ഭാവം എത്ര വലിയ വിനയാണ് ഉണ്ടാക്കി വെക്കുന്നത്. ഈ റാഗിങ് വേണ്ട അമ്മച്ചി. അത് മാത്രമല്ല, പലരും ചിന്തിക്കുന്നത് അമ്മാവിയമ്മ എന്ന് പറഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ സ്ഥാനത്താകുന്നു എന്നത്രേ. തൊപ്പി തലയിൽ കയറിയാൽ രണ്ടെണ്ണം ആർക്കും കൊടുക്കുവാനുള്ള പ്രവണത, അത് ബാലിശമാണെന്ന് അമ്മച്ചി അറിയുന്നില്ല. പല ഭവനങ്ങളിലും ഏറ്റവും വലിയ പ്രശ്നം മരുമകൾ കൊണ്ടുവന്നത് പോരാ എന്നുള്ളതാണ്. അതിന് അവൾ ഒന്നും കൊണ്ടുവരേണ്ടതില്ലല്ലോ, അവളെ മാത്രം മതി. ഒരിക്കലും അറിയാതെ പോലും അവർ കൊണ്ടുവരുന്നതിന്റെ കണക്ക് പറയരുത്, അത് ചിന്തിക്കരുത്. കാരണം ആരും ഒന്നും കൊണ്ടുപോകുന്നില്ല. നിങ്ങളുടെ വീട്ടിൽ ഈ ബന്ധത്തിൽ ഉലച്ചിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേര് കണ്ടുപിടിച്ച് അറുത്ത് കളയുക. പ്രിയ സുഹൃത്തെ, ഒട്ടുമുക്കാലും അമ്മാവിയമ്മമാർക്ക് പ്രശ്നം തൻ്റെ മകനെ മരുമകൾ അവകാശം പറയുന്നു എന്നതാണ്. അവനെ ഞാൻ ചുമന്നുകൊണ്ട് നടന്ന് നൊന്ത് പ്രസവിച്ചു വളർത്തിയത് ഇന്നലെ വന്ന ഇവൾക്ക് അധികാരം പറയാനാണോ? ഈ മനോഭാവം തെറ്റാണ്. അമ്മ മകൻ എന്നതിനേക്കാൾ അവരുടെ ബന്ധം ശക്തമാകുവാൻ അമ്മച്ചി സഹായിക്കണം. അമ്മയുമായുള്ള ബന്ധം ശക്തമാകുവാൻ അത് സഹായിക്കും. അവരുടെ കാര്യങ്ങളിലെല്ലാം തലയിടുവാൻ പോകരുത്. നിർദ്ദേശങ്ങൾ കൊടുക്കാം, അല്ലാതെ സമ്മർദ്ദം ചെലുത്തരുത്. അവരുടെ ചെറിയ കുടുംബം സന്തുഷ്ടമായിരിക്കുവാൻ എന്തെല്ലാം വെളിയിൽ നിന്ന് ചെയ്യാമോ അത് ചെയ്തു കൊടുക്കുക. പിന്നെ അമ്മാവിയമ്മയായി കഴിയുമ്പോഴാണ് ഈ അസൂയ എന്ന രോഗം കൂടുന്നതില്ലേ? എനിക്കറിയില്ല, അതെന്താണെന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും. ഉള്ളവർക്കറിയാമല്ലേ. ശരാ, ഞങ്ങൾക്ക് അന്നില്ലാതിരുന്നതെല്ലാം ഇന്ന് ഇവർക്കുണ്ടല്ലോ. അവൾ എപ്പോഴും അവൻ്റെ കൂടെ നടക്കുന്നു. അല്ല, അതല്ലേ വേണ്ടത്. നവോമിയെ നോക്കൂ. ആകെ തകർന്ന അവസ്ഥയിൽ പോലും നവോമിയുടെ നിസ്വാർത്ഥമായ മനോഭാവം, താൻ കഷ്ടം സഹിക്കുവാൻ തയ്യാറാണ്, എന്നാലും തൻ്റെ മരുമക്കൾ സന്തോഷമായിരിക്കണം, ഈ മനോഭാവം താങ്കൾക്കുണ്ടോ എന്ന് ഒന്ന് സ്വയം പരിശോധിക്കൂ. അത് താങ്കളെ വളരെയേറെ സഹായിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ലായിരുന്നു. നവോമിയുടെ മരുമക്കൾ വളരെ നല്ല മക്കളായിരുന്നു. ഇത് നവോമി തന്നെ പറയുന്നതാണ്. ഈ വിദേശീയരായ പെൺകുട്ടികൾ വളരെ ഉത്തമരായ ഭാര്യമാരായിരുന്നു. എന്നിരുന്നാലും ബേദൽഹേമിലേക്ക് അവർ പോയാൽ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് തങ്ങളുടെ മാതൃഭവനത്തിലേക്ക് തന്നെ തിരികെ പോകുവാൻ നവോമി അവരെ പ്രേരിപ്പിച്ചു. 9 വാക്യം: നിങ്ങൾ താൻ താൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ വിശ്രാമം പ്രാപിക്കേണ്ടതിന് യഹോവ നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവരെ ചുംബിച്ചു, അവർ ഉച്ചത്തിൽ കരഞ്ഞു. ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ശരിക്കും സ്ത്രീ സഹജമായ രംഗങ്ങളായി. നിങ്ങൾ നിങ്ങളുടെ മാതൃദേശമായ മോവാബിൽ തന്നെ താമസിച്ചാൽ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ സ്വന്ത ആളുകളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടാം. മറിച്ച് ബേദലഹേമിലേക്ക് വന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ അത്തരം അവസരങ്ങൾ നിങ്ങൾക്ക് നഷ്ടമാകും. ഇപ്പോൾ ഇവിടെ മോവാബിലെ ഒരു നാൽക്കവലയിൽ 3 സ്ത്രീകൾ നിൽക്കുന്നു. പ്രിയ സുഹൃത്തെ, നിങ്ങളിപ്പോൾ മോവാബിലാണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു രംഗത്തിന് ദൃക്സാക്ഷികൾ ആകേണ്ടി വരുന്ന അവസരത്തെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. രൂത്ത്, ഓർഫ, നവോമി, 3 സ്ത്രീകൾ. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട, ഇരുളടഞ്ഞ ഭാവി മാത്രം മുൻപിലുള്ള 3 സ്ത്രീകൾ. അവർ ഈ നാൽക്കവലയിൽ നിന്ന് ഹൃദയം പൊട്ടിക്കരയുന്നു. എന്തു ചെയ്യണമെന്ന് ഒരു തീരുമാനമെടുക്കാൻ സാധിക്കാത്ത സാഹചര്യം, അന്യോന്യമുള്ള വേർപെടലിൻ്റെ നിമിഷങ്ങൾ. അവിടെ നിന്ന് ഏങ്ങലടിയും കരച്ചിലും കേൾക്കാം. 10 വാക്യം: അവർ അവളോട്, ഞങ്ങളും നിന്നോടുകൂടെ നിന്റെ ജനത്തിൻ്റെ അടുക്കൽ പോരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ കരഞ്ഞും വിലപിച്ചും നിന്നിരുന്ന അവർ നവോമിയുടെ കൂടെ പോകുവാൻ തന്നെ തീരുമാനിച്ചു. നവോമി എത്ര നിരുത്സാഹപ്പെടുത്തിയിട്ടും മരുമക്കൾ 2 നവോമിയുടെ കൂടെ ബേദലഹേമിലേക്ക് പോകുവാൻ മനസ്സുവെച്ചു. നവോമിയുടെ മരുമക്കൾ 2 സൽസ്വഭാവികളായിരുന്നുവെന്ന് നമ്മൾ നേരത്തെ പഠിച്ചുവല്ലോ. മോവാബിൽ താമസിച്ചാൽ ലഭിക്കാവുന്ന എല്ലാ നന്മകളെയും അവഗണിച്ചാണ് നിരാശയും ദുഃഖിതയുമായ അമ്മാവി അമ്മയെ അനുഗമിക്കുവാൻ ആ മരുമക്കൾ മനസ്സുവെച്ചത്. ദൈവത്തെ, സത്യദൈവത്തെ ആരാധിക്കുവാൻ ഒരിക്കലും അവസരമുണ്ടാകാതിരുന്ന മോവാബ്യ സ്ത്രീകളാണെങ്കിലും എത്ര സൽസ്വഭാവികളില്ലേ. 11 വാക്യം നോക്കി കേട്ടോ. അതിന് നവോമി പറഞ്ഞത്, എൻ്റെ മക്കളെ, നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളുവീൻ. എന്തിന് എന്നോട് കൂടെ പോരുന്നു? നിങ്ങൾക്ക് ഭർത്താക്കന്മാരായിരിക്കാൻ ഇനി എൻ്റെ ഉദരത്തിൽ പുത്രന്മാരുണ്ടോ? ഒരുവൻ മക്കളില്ലാതെ മരിച്ചാൽ അവൻ്റെ അടുത്ത ചാർച്ചക്കാരൻ ആ സ്ത്രീയെ വിവാഹം ചെയ്യണം. അല്ലെങ്കിൽ അവനൊരു സഹോദരനുണ്ടെങ്കിൽ അവൻ ആ സ്ത്രീയെ വിവാഹം ചെയ്ത് ആ കുടുംബം നിലനിർത്തണമെന്ന് മോശയുടെ ന്യായപ്രമാണത്തിൽ വ്യവസ്ഥയുണ്ട്. വളരെ വിസ്മയകരമായി തോന്നുന്നു അല്ലേ? പക്ഷേ രൂത്തിൻ്റെ പുസ്തകം കൂടുതൽ പഠിക്കുമ്പോൾ ഇതൊരു ചാർച്ചക്കാരനായ വീണ്ടെടുപ്പുകാരൻ്റെ കഥയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇവിടെ നവോമി തൻ്റെ മരുമക്കളോട് തുറന്ന് സംസാരിക്കുകയാണ്. നിങ്ങൾ എന്നോടൊപ്പം ബേദലഹേമിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും വിവാഹിതരാകുവാൻ സാധിക്കുകയില്ല. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഒരിക്കലും എൻ്റെ ജനവുമായി താതാത്മ്യപ്പെടുവാൻ കഴിയുകയില്ല. അത് വളരെ വില കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഞങ്ങൾക്ക് മോവാബ്യരുമായി ഒരു തരത്തിലും സംസർഗമില്ലാത്തതിനാൽ തീർച്ചയായിട്ടും നിങ്ങൾ ജാതിയിൽ പുറന്തള്ളപ്പെട്ടവരായി തോന്നും. 11 വാക്യം: എൻ്റെ മക്കളെ, മടങ്ങിപ്പോയിക്കൊള്ളുവിൻ. ഒരു പുരുഷന് ഭാര്യയായിരിക്കാൻ എനിക്ക് പ്രായം കഴിഞ്ഞുപോയി. അല്ല, അങ്ങനെ ഒരു ആശ ഉണ്ടായിട്ട് ഈ രാത്രി തന്നെ ഒരു പുരുഷന് ഭാര്യയായി പുത്രന്മാരെ പ്രസവിച്ചാലും. എത്ര വാത്സല്യത്തോടെയാണ് നവോമി മരുമക്കളോട് സംസാരിക്കുന്നത്. തൻ്റെ ദയനീയത, നിസ്സഹായത നിറഞ്ഞ കണ്ണുകളോടെ നവോമി മരുമക്കളെ ഓർപ്പിക്കുകയാണ്. നവോമി കാര്യങ്ങൾ വളരെ വ്യക്തമായി അവരോട് പറയുകയാണ്. ചെറുപ്പക്കാരായ തന്റെ മരുമക്കളെ അവരുടെ ദേശത്ത് തന്നെ താമസിക്കുവാൻ അവൾ ഉത്സാഹിപ്പിക്കുകയാണ്. മരുമക്കൾ തന്നെ അനുഗമിക്കുന്നതിന് പ്രതിഫലമായി കൊടുക്കാൻ ഒന്നും തന്നെ തനിക്കില്ല എന്ന സത്യം നവോമി ഓർപ്പിക്കുകയാണ്. നവോമി കാര്യങ്ങൾ കുറെ കൂടെ വ്യക്തമായി അവരോട് സംസാരിക്കുന്നു. ഞാൻ ഇനിയും പ്രസവിക്കാനിടയില്ല, അല്ല ഒരുവനെ കണ്ടുപിടിച്ച് വിവാഹം ചെയ്യുകയും ആ ബന്ധത്തിൽ മക്കൾ ഉണ്ടാകുകയും ചെയ്തു എന്ന് വന്നാലും ആ മക്കൾക്ക് പ്രായമാകുവോളെ നിങ്ങൾ കാത്തിരിക്കുമോ കുഞ്ഞുങ്ങളെ? അങ്ങനെ അരുത്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. 13-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവർക്ക് പ്രായമാകുവോളം നിങ്ങൾ അവർക്കായിട്ട് കാത്തിരിക്കുമോ? നിങ്ങൾ ഭർത്താക്കന്മാരെ എടുക്കാതെ നിൽക്കുമോ? അത് വേണ്ട എന്റെ മക്കളെ, യഹോവയുടെ കൈ എനിക്ക് വിരോധമായി പുറപ്പെട്ടിരിക്കയാൽ നിങ്ങളെ വിചാരിച്ച് ഞാൻ വളരെ വ്യസനിക്കുന്നു. ഇവിടെ ദൈവം നവോമിയുടെ കുടുംബത്തെ ന്യായം വിധിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. നവോമിയുടെ വാക്കുകൾ ശ്രദ്ധിക്കുക, യഹോവയുടെ കൈ അവൾക്ക് വിരോധമായി പുറപ്പെട്ടിരിക്കുന്നു എന്ന് അവൾ സമ്മതിക്കുന്നു. ആ കൈകളിലേക്ക് തന്നെ ഓടി അണയുവാനാണ് നവോമി ശ്രമിക്കുന്നത്. യഹോവയ്ക്ക് എന്നോടാണ് വ്യവഹാരമുള്ളത്, ഞാൻ തന്നെയാണിത് സഹിക്കേണ്ടി വന്നത് എന്ന് നവോമി പൂർണ്ണമായി സമ്മതിക്കുന്നു. അതിൻ്റെ പരിണിത ഫലങ്ങൾ മരുമക്കൾ അനുഭവിക്കാൻ ഇടയാകുന്നതിൽ അവൾക്കൊട്ടും താല്പര്യമില്ലായിരുന്നു, ഒട്ടും സന്തോഷമില്ലായിരുന്നു. നവോമിയുടെ സ്വഭാവം ഇവിടെ വളരെ ശ്രദ്ധേയമാണ്. നമുക്കൊക്കെ അനുകരിക്കുവാൻ കൊള്ളാകുന്ന ഒരു നല്ല മാതൃകയാണ് ഇവിടെ കാണുന്നതില്ലേ. 14-ാം വാക്യം, അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു, ഓർപ്പ അമ്മാവിയമ്മയെ ചുംബിച്ചു പിരിഞ്ഞു, റൂത്തോ അവളോട് പറ്റി നിന്നു. അതിപ്രധാനമായ തീരുമാനങ്ങളുടെ നിമിഷങ്ങളിൽ നാം എത്തിച്ചേർന്നിരിക്കുകയാണ്. 3 സ്ത്രീകൾ മോവാബിന്റെ ഒരു വഴിത്തിരിവിൽ നിന്ന് കരയുന്നത് നമുക്ക് അവഗണിക്കത്തക്ക ഒരു കാഴ്ചയായി തോന്നിയേക്കാം. നമുക്കതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കേണ്ടതായിട്ട് ഒരിക്കലും തോന്നുകയില്ല. പക്ഷേ പ്രിയ സുഹൃത്തെ, ഇതെത്രമാത്രം പ്രാധാന്യമേറിയതാകുന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഈ കരച്ചിലും ഇവിടെ വെച്ചെടുത്ത തീരുമാനങ്ങളും പിരിച്ചിലും ഒക്കെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ബേദലഹേമിലുള്ള ജനനത്തെ തന്നെ ബാധിക്കുന്നതായിരുന്നു. ആട്ടിടയന്മാർ ബേദലഹേമിലെ പശുത്തൊഴുത്തിൽ വരത്തക്കവണ്ണവും ആഹ്ലാദഭരിതരായ ദൂതന്മാർ പാടി ഘോഷിക്കത്തക്കവണ്ണവും ഈ കരച്ചിലിന് ശേഷമുള്ള തീരുമാനം വഴിതെളിയിച്ചു. നമുക്കൊട്ടും പ്രാധാന്യമല്ലെന്ന് തോന്നുന്നുവെങ്കിലും വളരെ ബൃഹത്തായ ഒരു തീരുമാനമാണ് ഇവിടെ ഉടലെടുത്തത്. അതിനാൽ ഈ സ്ഥലവും സമയവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഓർപ്പ പൊട്ടിക്കരഞ്ഞു, അമ്മാവിയമ്മയെ അവൾ ചുംബിച്ചു. നവോമിയുടെ തുടർച്ചയായ നിരുത്സാഹപ്പെടുത്തൽ മൂലം അവൾ തന്റെ തീരുമാനം പുനഃപരിശോധന ചെയ്തു. സ്വന്തം നാട്ടിൽ തന്നെ ജീവിക്കാൻ അവൾ തീരുമാനിച്ചു. വിജാതീയരായ അവളുടെ സ്വന്തം നാട്ടിലേക്ക് തന്നെ മടങ്ങുവാൻ അവൾ തീരുമാനിച്ചു. ദൈവത്തെ അറിയാത്തവളായി തന്റെ പഴയ അനുഭവത്തിലേക്ക് തന്നെ ഓർപ്പ മടങ്ങി. ഓർപ്പ നല്ലവളും ദയാവതിയും ഒക്കെ ആയിരുന്നു. എന്നാൽ അവൾ തന്റെ ജനത്തിന്റെയും ദേവന്മാരുടെയും അടുക്കലേക്ക് മടങ്ങിപ്പോയി. ഒരു യഥാർത്ഥ വിശ്വാസിയാകാതെ കുറെ ദൂരം യാത്ര ചെയ്യാൻ കഴിയുമെന്ന് ഓർപ്പായുടെ അനുഭവം തെളിയിക്കുന്നു. സ്വർഗരാജ്യത്തിൽ നിന്നും അവൾ അകന്നവൾ അല്ലായിരുന്നു. അവളുടെ വിശ്വാസത്തിന് ആഴമില്ലായിരുന്നു എന്നതിനാൽ അവൾക്ക് അതിൽ പ്രവേശിക്കുവാൻ കഴിയാതെ പോയി. പക്ഷേ റൂത്ത് നവോമിയോട് പറ്റി നിന്നു. ഈ പറ്റി നിൽക്കൽ നിരുപാധികമായിരുന്നു. റൂത്ത് തന്റെ സ്നേഹത്തിന്റെ ആധിക്യം മാത്രമല്ല, വിശ്വാസത്തിന്റെ ആഴം കൂടി കാണിക്കുകയാണ്. ഇസ്രായേലിലെ ദൈവം വീണ്ടും സ്വീകരിക്കുന്നവനാണെന്ന് അവൾ മനസ്സിലാക്കി കാണും. റൂത്തിന്റെ ഹൃദയം ഉറച്ചിരുന്നു. കഷ്ടപ്പാടുകളോ അനിശ്ചിതാവസ്ഥയോ അപമാനമോ തിരസ്കരണമോ അവൾക്ക് വിഷയമല്ല. ഈ ചിന്തകളെല്ലാം അതിജീവിച്ച് റൂത്ത് ഇസ്രായേലിന്റെ ദൈവത്തെയും ബേദലഹേമിലെ അനുഭവത്തെയും ആലിംഗനം ചെയ്യുവാൻ തന്നെ തീരുമാനിച്ചു. 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അപ്പോൾ അവൾ, നിന്റെ സഹോദരി തന്റെ ജനത്തിന്റെയും തന്റെ ദേവന്റെയും അടുക്കൽ മടങ്ങിപ്പോയല്ലോ, നീയും നിന്റെ സഹോദരിയുടെ പിന്നാലെ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. ഒടുവിൽ ഓർപ്പ തിരികെ പോകുവാൻ തീരുമാനിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഓർപ്പ തന്റെ ജനത്തിന്റെയും തന്റെ ദേവന്റെയും അടുക്കിലേക്കാണ് പോയത്. ഓർപ്പ കനാൻ നാട്ടിന് പുറകെ തിരിച്ച് മോവാബിന്റെ അനുഭവത്തിലേക്ക് മടങ്ങുകയാണ്. സഹായിപ്പാൻ കഴിയാത്ത മൂകവിഗ്രഹങ്ങളുടെ നാട്ടിലേക്ക് ഓർപ്പ മടങ്ങി. എത്ര ബുദ്ധിഹീനമായ ഒരു തീരുമാനം! റൂത്തിനെ പോലെ അവൾക്കും കനാനിൽ കടക്കാൻ കഴിയുമായിരുന്നു. അവളുടെ ദൃഷ്ടിയിൽ നിന്നും മോവാബ് ഒരിക്കലും മറഞ്ഞു പോയിരുന്നില്ല. ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടി വന്നപ്പോൾ ഓർപ്പ പിന്മാറി. ഫലമോ, വേദപുസ്തകത്തിന്റെ താളുകളിൽ നിന്നും കനാൻ നാട്ടിന്റെ സമൃദ്ധിയിൽ നിന്നും മാത്രമല്ല ദൈവരാജ്യത്തിന്റെ അവകാശത്തിൽ നിന്ന് പോലും അവൾ അകന്നു കഴിഞ്ഞു. അതിൽ പിന്നെ ഒരിക്കലും നാം ഓർപ്പയെപ്പറ്റി കേട്ടിട്ടില്ല, വായിച്ചിട്ടില്ല. എന്നാൽ റൂത്തിന്റെ തീരുമാനത്തിന് വ്യത്യാസം ഒന്നുമില്ലായിരുന്നു. അവളുടെ തീരുമാനം വളരെ ഉറപ്പുള്ളതായിരുന്നു. ഭർത്താവിനെ വിടുവിക്കുവാൻ കഴിയാത്ത മോവാബ്യ ദേവന്മാരിൽ ആശ്രയിച്ചാൽ ഒരു നേട്ടവും ഉണ്ടാകിയില്ല എന്ന് അവൾ മനസ്സിലാക്കി. ഇസ്രായേലിന്റെ ദൈവത്തെപ്പറ്റി റൂത്ത് നവോമിയിൽ നിന്നും മനസ്സിലാക്കി കാണും. ആ ദൈവത്തിൽ ആശ്രയിക്കുവാൻ അവൾ വെമ്പൽ കൊണ്ടു. അവളുടെ തീരുമാനം നിത്യതയിലേക്ക് നയിക്കുന്നതായിരുന്നു. അതിൻ്റെ ഫലമായി പുതിയ നിയമത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ റൂത്തിൻ്റെ പേർ നമുക്ക് കാണുവാൻ സാധിക്കും. നവോമി റൂത്തിനെ ഒന്ന് പരീക്ഷിക്കുവാൻ നിന്റെ സഹോദരിയോടൊപ്പം നിന്റെ ദേവന്മാരുടെ അടുക്കലേക്ക് പോകുവാൻ അവളോട് പറഞ്ഞു. അവളുടെ തീരുമാനം തീർച്ചയായും വ്യാജമായിരുന്നില്ല. നവോമിക്ക് അവളുടെ തീരുമാനത്തെക്കുറിച്ച് ഒരു ഉറപ്പുണ്ടാകണമായിരുന്നു. അത് അവൾക്ക് ലഭിച്ചു. നാം മുൻപോട്ട് പഠിക്കുന്നതിന് മുൻപ് എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളോട് ഒരു കാര്യം ചോദിക്കട്ടെ. താങ്കളുടെ ജീവിതത്തിൽ ദൈവത്തെ പിൻപറ്റുവാൻ എടുത്തിട്ടുള്ള തീരുമാനം എത്രമാത്രം ഉറപ്പുള്ളതാണ്? അതിന് വില കൊടുക്കേണ്ടി വരുമ്പോൾ എത്രമാത്രം താങ്കൾ അതിൽ സന്തോഷിക്കാറുണ്ട് അഥവാ അതിൽ ദുഃഖിക്കാറുണ്ട്? താങ്കളുടെ ആ സന്തോഷവും ആ ദുഃഖവും ആകുന്നു താങ്കളുടെ തീരുമാനത്തിൻ്റെ ആഴത്തെ അളക്കുവാൻ സഹായിക്കുന്നത്. ഇന്ന് ആ തീരുമാനത്തെക്കുറിച്ച് ഒന്ന് വിലയിരുത്തുമോ? പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ച നല്ല പാഠങ്ങൾക്കായി സ്തോത്രം. ഇന്ന് വചനം ശ്രദ്ധിച്ച നിന്റെ മക്കളെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ. ദൈവകൃപയിൽ വളരുവാൻ നിന്റെ കുഞ്ഞുങ്ങളെ ഒരുക്കണമേ. തങ്ങളെടുക്കുന്ന തീരുമാനത്തിന് കൊടുക്കേണ്ട വില എന്തെന്ന് മനസ്സിലാക്കി തന്നെ തീരുമാനമെടുക്കുവാൻ സഹായിക്കണം. ദൈവകൃപയിൽ ഞങ്ങളെ തുടർന്നും വഴി നടത്തിക്കാട്ടെ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
ഈ പ്രഭാതത്തിൽ അല്പസമയം നമുക്ക് ഒരുമിച്ച് ദൈവവചനം ചിന്തിക്കുവാൻ അവസരം ലഭിച്ചുവല്ലോ. ഇന്നത്തെ ദിവസത്തിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കുവാനും ചിന്തിക്കുവാനും തയ്യാറാകുക. നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾക്ക് എഴുതുക. പ്രാർത്ഥനാ വിഷയങ്ങളും ദയവായി ഞങ്ങളെ അറിയിക്കുക. ഈ പരിപാടികൾ കേൾക്കുവാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും
കത്തെഴുതേണ്ട വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. വിലാസം വീണ്ടും ശ്രദ്ധിച്ചാലും: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം.